2019 ഡിസംബർ 31 ചൊവ്വാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ ഡോക്ടർ ഷേർലി പി ആനന്ദ് എഴുതിയ ലേഖനം ഗ്രേറ്റ് ഗ്രേറ്റ ക്യോട്ടോ ഉടമ്പടി അവസാനിപ്പിക്കുകയും പാരീസ് ഉടമ്പടി പ്രാബല്യത്തിൽ വരികയും ചെയ്യുന്ന 2020 ഉദയമുഹൂർത്തത്തിൽ പരിസ്ഥിതിക്കു വേണ്ടി ലോക മനസാക്ഷിയെ ഉണർത്താനെത്തിയ ശുക്രനക്ഷത്രത്തിന്റെ പേരാണ് ഗ്രെറ്റ ട്യൂൻബർഗ്. 2019 സെപ്റ്റംബറിൽ ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് വെച്ച് നടന്ന ക്ലൈമറ്റ് ആക്ഷൻ ഉച്ചകോടിയിൽ വികാരധീനയായി ഗ്രെറ്റ പങ്കുവച്ച സന്ദേശങ്ങൾ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചുപറ്റി. എന്റെ തലമുറയുടെ നാളുകളെ കശക്കിയെറിയുകയാണ് നിങ്ങൾ, അതായിരുന്നു അവൾ പറഞ്ഞതിന്റെ വ്യംഗ്യം. ലോക മനസാക്ഷിക്ക് നേരെ ശരം കണക്കെ പാഞ്ഞു ചെല്ലുകയായിരുന്നു അവളുടെ വാക്കുകൾ. രാഷ്ട്രത്തലവന്മാരും പരിസ്ഥിതി എന്റെ വിഷയമല്ലെന്ന് വഴിമാറി നടന്ന മഹാഭൂരിപക്ഷം ജനങ്ങളും ഒരു നിമിഷം ശ്വാസമടക്കി കേട്ടുനിന്നു. പിന്നെ ആ വാക്കുകളുടെ അർത്ഥതലങ്ങൾ തേടി. സ്വീഡനിൽ നിന്ന് വന്ന ആ 16-കാരിക്ക് ഇനിയും ബാല്യം കടന്നിട്ടില്ല. സങ്കടം കൊണ്ട് ചുവന്നു പോരുന്ന അവളുടെ കവിളുകൾ വാക്കുകളിൽ കണ്ണീരിന്റെ നനവ് പടർന്നിരുന്നു. വിതുമ്പുകയായിരുന്നു അവൾ. ഞങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കുകയാണ്. ഇതെല്ലാം തെറ്റാണ്. പൊള്ളയായ വാചകങ്ങൾ കൊണ്ട് നിങ്ങൾ എന്റെ സ്വപ്നങ്ങളും ബാല്യവും കവർന്നെടുത്തു. എത്രമാത്രം ജനങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയിലെ ആവാസ വ്യവസ്ഥകളെല്ലാം തകർന്നടിയുകയാണ്. കൂട്ടവംശനാശത്തിന്റെ തുടക്കത്തിലാണ് നമ്മൾ. ഇപ്പോഴും സാമ്പത്തിക വളർച്ചയുടെ അഭൗമമായ അത്ഭുത കഥകൾ പറയാൻ നിങ്ങൾക്ക് കഴിയുന്നു. കഴിഞ്ഞ 30 വർഷമായി ശാസ്ത്ര സമൂഹം എല്ലാം വ്യക്തമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതൊന്നും ഗൌരവമായി എടുക്കാതെ ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറയാൻ നിങ്ങൾ എങ്ങനെ ധൈര്യപ്പെടുന്നു? ഇതാണ് എന്റെ സന്ദേശം. ഞങ്ങൾ നിങ്ങളെ നിരീക്ഷിക്കുകയാണ്. ഗ്രേറ്റയ്ക്ക് 11 വയസ്സുള്ളപ്പോൾ സ്കൂളിൽ ടീച്ചർ കാണിച്ചുകൊടുത്ത കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കെടുതികളെ പറ്റിയുള്ള ഒരു വീഡിയോ ചിത്രം അവളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവിന് കാരണമായി. വീട്ടിൽ നിന്ന് അവൾ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അച്ഛനമ്മമാരെ കൊണ്ട് ജീവിതശൈലിയിൽ മാറ്റം വരുത്തിച്ചുകൊണ്ട് ജീവികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വംശനാശത്തെക്കുറിച്ച്, കാർബൺ ബഡ്ജറ്റിനെക്കുറിച്ചും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴി അവൾ വിദ്യാർത്ഥികളെ ബോധവൽക്കരിച്ചുകൊണ്ടിരുന്നു. സ്വീഡിഷ് ദിനപത്രങ്ങളിൽ ലേഖനമെഴുതി. 2018 ഓഗസ്റ്റ് 20 പാർലമെന്റിന് മുന്നിൽ തനിച്ച് സമരം തുടങ്ങി. ദിനം പ്രതി സമരക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പിന്നീട് വെള്ളിയാഴ്ചകളിൽ മാത്രം സമരം എന്ന തീരുമാനത്തിൽ അവർ ക്ലാസുകളിലേക്ക് മടങ്ങിപ്പോയി. ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. വ്യവസായ വിപ്ലവത്തിന് മുൻപുണ്ടായിരുന്ന അന്തരീക്ഷ താപത്തേക്കാൾ 1.5 ഡിഗ്രി സെൽഷ്യസിലധികം താപ വർധനമുണ്ടാകുന്നത് തടയാനുള്ള സത്വര നടപടികൾക്ക് വേണ്ടിയാണ് അവൾ മുറ കൂട്ടുന്നത്. 1.5 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ തന്നെ സമുദ്രനിരപ്പ് ഉയരുകയും പട്ടണങ്ങൾ വെള്ളത്തിനടിയിലാകുകയും 350 ദശലക്ഷത്തിലധികം ജനങ്ങൾ വരൾച്ചയുടെ പിടിയിലമരും. ജനങ്ങൾ കൊടിയ ദാരിദ്ര്യം നേരിടേണ്ടി വരും. 2018 അവസാനമായപ്പോഴേക്കും യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും 10,000-കണക്കിന് വിദ്യാർത്ഥികൾ സ്കൂളുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് വെള്ളിയാഴ്ച സമരത്തിൽ പങ്കാളികളായി. 2018 അവസാനിച്ചപ്പോഴേക്കും വടക്കൻ യൂറോപ്പിന് പുറത്തേക്ക് സമരം വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ന്യൂയോർക്കിൽ 250,000 ലണ്ടനിൽ 100,000 വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി തെരുവുകളിലേക്ക് ഇരമ്പിയെത്തി. ജർമ്മനിയിൽ 1.4 ദശലക്ഷം പേരാണ് പ്രായഭേദമന്യേ സമരത്തിനായി തെരുവിലിറങ്ങിയത്. ക്ലൈമറ്റ് സ്ട്രൈക്ക് എന്ന വാക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിക്കപ്പെട്ട വാക്കെന്ന നിലയിൽ കോളിൻസ് ഡിക്ഷണറി ഈ വർഷത്തേക്ക് വാക്കായി തിരഞ്ഞെടുത്തപ്പോൾ ടൈം മാഗസിൻ ഗ്രെറ്റയെ ടൈം പേഴ്സണൽ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൾ മുഴക്കിയ ശംഖനാദം ദിഗന്ധങ്ങളിൽ മാറ്റൊലികൊള്ളുകയാണ്. ആ മന്ത്രധ്വനി കേട്ടുകൊണ്ട് ആഗോള താപനം തടയാനുള്ള പുതിയ പ്രതിജ്ഞയുമായി നമുക്ക് 2020 വരവേൽക്കാം.